പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് വെളിപ്പാട് പുസ്തകം 1:1 നമുക്ക് ധ്യാനിക്കാം. അത് ദയവായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ.
യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കാണിച്ചു കൊടുത്തു. അവനത്തെ തന്റെ ദൂതന്മാർ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു.
ഓക്കെ, വെളിപ്പാട് അഥവാ റെവലേഷൻ എന്നതിന് അതുവരെ മറച്ചു വെച്ചിരുന്ന വിവരങ്ങൾ മറ നീക്കി വെളിച്ചത്താക്കുക എന്നർത്ഥമാകുന്നു. യഹോവ തന്റെ ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഉദാഹരണമായിട്ട് 3:7, 2:28, 29 ഈ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. ഈ പുസ്തകത്തിൽ പറയുന്നവ വേഗത്തിൽ സംഭവിക്കാനുള്ളതാകുന്നു. വേഗത്തിൽ അഥവാ ഷോർട്ട്ലി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വേഗത്തിൽ എന്നുള്ള പദം ടാക്കോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നും വിവർത്തനം ചെയ്തിരിക്കുന്നു. ഗ്രീക്കിൽ ആ പദത്തിന് പെട്ടെന്ന് അഥവാ എളുപ്പം സംഭവിക്കുന്നു എന്ന് അർത്ഥമാകുന്നു. നമുക്കിനിയും 1:2 വാക്യം വായിച്ചാട്ട്.
അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു.
സ്തോത്രം. സ്വന്തം കണ്ണാൽ കാണുന്ന വ്യക്തിക്ക് സത്യമായി സാക്ഷിപ്പാൻ കഴിയുമല്ലോ. ഈ സാക്ഷി യോഹന്നാനാണെന്ന് 1 പറഞ്ഞതിന് ശേഷം 1:9 കൂടുതൽ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ. ഇതിനോട് ചേർന്ന് 1:17, 17:35, 21:24 വായിച്ചാൽ ഈ കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാകും. ഇനിയും 1:3 വാക്യം വായിച്ചാട്ടെ.
ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു.
പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് ശരിയായ തർജ്ജമ. ഇംഗ്ലീഷിലും ഇതേ അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തോലൻ തൻ ആത്മാവിൽ ജനിപ്പിച്ചവനായി തിമോഥെയൊസിനെ പ്രബോധിപ്പിക്കുന്നത് 1 Timotheos 4:13, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്ന് വായിക്കുന്നു. കൂടാതെ കൊലോസിയർ 4:16, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്യാ സഭയിൽ കൂടെ വായിക്കുകയും ലവോദിക്യയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ എന്നെഴുതിയിരിക്കുന്നു. ദൈവവചനം വായിക്കുന്നതിന് നാം അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ടതാകുന്നു. പ്രവാചകൻ ദൈവത്തിൻ്റെ നാവാകയാൽ പ്രവചനം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. ദൈവം ഭൂതം ഭാവികാലങ്ങൾക്ക് അതീതനാകയാൽ ഭാവിയിൽ നടക്കുവാനിരിക്കുന്നവയെല്ലാം ഇപ്പോൾ എന്ന പോലെ ദൈവം അറിയുന്നു. 2 Petros 1:19-21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന്. അതാണ് ശരിയായ തർജ്ജമയാണ് ഞാൻ വായിച്ചത്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചത് അത്ര ഞാൻ വായിച്ചത് 2 Petros 1:19-21 ഓരോ വാക്യങ്ങളാണ്. ഇനിയും പ്രവചനം അഥവാ ദൈവ ശബ്ദം വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. റോമാലേഖനം 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നും 10:14, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കുമെന്നും എഴുതിയിരിക്കുന്നു. കേൾക്കുന്നവൻ അത് വിശ്വസിക്കുന്നത് കൊണ്ട് പ്രയോജനം. കേൾക്കുന്നവൻ അത് വിശ്വസിച്ച് അത് പ്രയോജനപ്പെടുത്തണം. ദൈവവചനം വാക്കുകളിലല്ല, പ്രവൃത്തി കൊണ്ട് തന്നെ പ്രമാണിക്കണം. അങ്ങനെയായാൽ ഭാഗ്യവാന്മാരാകുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ പ്രാപിക്കുന്നത് കൊണ്ടുള്ള ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നതല്ല. വെളിപ്പാട് പുസ്തകം 22:7, സദൃശവാക്യം 8:34, ലൂക്കോസ് 11:28 ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് കൂടുതൽ അത് മനസ്സിലാകുന്നതാണ്. സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് സംഭവങ്ങൾ തിടുക്കമായി നടക്കുമെന്നുള്ളത് ഓർപ്പിക്കുന്നു. വെളിപ്പാട് 22:6, 10, 12, 20, റോമർ 13:11, 1 Petros 4:7, ഈ തിരുവെഴുത്തുകൾ കൂടെ നാം അതിനോട് ചേർന്ന് വായിക്കുന്ന നല്ലതാണ്. തിരുവെഴുത്തിൽ അനേക ഭാഗ്യവർണ്ണനകൾ നൽകിയിട്ടുണ്ട്. എങ്കിലും വിസ്താര ഭയത്താൽ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമുള്ള ഭാഗ്യവർണ്ണനയെ കുറിക്കുന്നത് നന്നെന്ന് കരുതുന്നു. 1, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടുള്ളുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 16:15. 2, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 19:9. 3, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 22:7. 4, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 14:13. 5, 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 20:6. 6, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 22:14. 7, നമ്മൾ വായിച്ച വാക്യമായതുകൊണ്ട് ആ ഭാഗം ഞാൻ വിശദീകരിക്കപ്പെടുന്നു. ഇനിയും അടുത്തതായിട്ട് 1:4-6 വാക്യങ്ങൾ വായിച്ചാൽ,
യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ആസ്യയിലെ 7 സഭകൾ എന്നുള്ളത് 2-3 അധ്യായത്തിൽ പഠിക്കുവാനുള്ള എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള ഏഷ്യ മൈനറിൽപ്പെട്ട 7 സഭകളാകുന്നു. യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്ന സമയം മറ്റ് സഭകളുണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 7 സഭകൾ 7 കാലങ്ങളെ അഥവാ 7 പീരിയഡുകളായി തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ 7 സഭകൾക്കുമുള്ള ദൂതുകൾ ലോകത്തെങ്ങുമുള്ള എല്ലാ സഭകൾക്കു വേണ്ടിയും ഉള്ളതാകുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മത്തായി 18:15-20 വാക്യങ്ങളിൽ സഭയെ പണിയും എന്ന് സഭയുടെ നാഥനായ കർത്താവ് പറഞ്ഞു. ആകയാൽ അതിനു മുൻപ് ക്രിസ്തു സഭ ഇല്ല എന്നത് വ്യക്തമാകുന്നു. പെന്തക്കോസ് ദിവസമാണ് സഭ രൂപീകൃതമായത്. പ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ക്രിസ്തു സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പേര് തിരുവചനത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ശരീരം ഉടലെടുക്കുന്നത് ആത്മസ്നാനത്താലാകുന്നു. 1 Corinthians 12:12-13 വാക്യങ്ങൾ ഈ കാര്യം വ്യക്തമാക്കുന്നു. ഞാനത് വായിക്കാം. ശരീരമൊന്ന്, അതിൻ്റെ അവയവം പലതും. ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ക്രിസ്തുയേശു സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. കൊലോസ്യർ 1:18. തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാത്രമാണ് സഭ എന്ന ശരീരത്തിൻ്റെ തലയായി ക്രിസ്തു വാഴിക്കപ്പെട്ടത്. അതിന് തെളിവാണ് എഫേസ്യലേഖനം 1:22. ഇനിയും ജാതികൾ ഇസ്രയേലിനോടുകൂടെ രക്ഷയുടെ പങ്കാളികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമായി തീർന്നു. സഭ എന്ന ശരീരം രൂപപ്പെട്ടു അങ്ങനെ. എഫേസ്യർ 3:4, 5, 6 വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം നമുക്ക് മനസ്സിലാകും. സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവും അടിസ്ഥാന കല്ലുകൾ പുതിയ നിയമകാലത്തെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്നു. സഭയുടെ ദൂതനെ അഥവാ ശുശ്രൂഷകനെ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് സഭയുടെ നടുവിൽ നടക്കുന്നവനായി കർത്താവിനെ നമുക്ക് വെളിപ്പാട് പുസ്തകം 2:1 പരിചയപ്പെടുത്തുന്നു. 4 വാക്യത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യതയെ വിളിച്ചറിയിക്കുന്നു. 1:8 നാം വായിക്കുന്നത്, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാവ് 41:4, ആദി മുതൽ തലമുറകളെ വിളിച്ച യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനിന്യനുമാകുന്നു. യെശയ്യാവ് 48:12 യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. സിംഹാസനത്തിൻ്റെ മുൻപിലുള്ള 7 ആത്മാക്കൾ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ 7 സ്വഭാവങ്ങളെ കാണിക്കുന്നത് അത്രേ. യെശയ്യാവ് 11:2 ഈ കാര്യങ്ങൾ വായിച്ച് നമ്മൾ ശ്രദ്ധിപ്പാൻ തക്കോണം കഴിയും. ആ വാക്യം ഞാൻ വായിക്കാം. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ, അവൻ്റെ ആത്മാ അവൻ്റെ മേൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ 7 സ്വഭാവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് എന്നാകുന്നു. യേശുവിനെക്കുറിച്ച് യെശയ്യാവ് 61:6 ഉള്ള പ്രവചനം കർത്താവ് പള്ളിയിൽ വെച്ച് വായിക്കുന്നത് ശ്രദ്ധിക്കുക. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നാകുന്നു. ഇവിടെ ആത്മാവ് എന്ന ഏകപദവും 11 അധ്യായത്തിലും ഏകപദം കൊണ്ട് ആരംഭിച്ചിട്ട് ആത്മാവിൻ്റെ 7 സ്വഭാവങ്ങളെ മനസ്സിലാക്കി തരുന്നു. മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ളത് ക്രിസ്തു ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനെ കാണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 26:23 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ 1 കൊരിന്ത്യർ 15:20, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാകുന്നു. വെളിപ്പാട് 11:15 ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്നും, വെളിപ്പാട് 19:16 രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്നും, സങ്കീർത്തനം 72:11 സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ എന്നും വായിക്കുന്നു. ഇനിയും വെളിപ്പാട് 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. എഫേസ്യർ 2:1 7 വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. യോഹന്നാൻ 13:1 ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യോഹന്നാൻ 15:9 പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് എബ്രായർ 9:14-15 വാക്യങ്ങളിൽ, ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ, വ്യർത്ഥവും പുത്രപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം ലോകപ്രകാരം നിസ്സാരന്മാർ ആണെന്ന് വരികിലും ദൈവത്തിന് നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാകുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. വെളിപ്പാട് 5:10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. വെളിപ്പാട് 20:6 അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവചനം 61:6 നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും, നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരെ മഹത്വത്തിന് അവകാശികളായിത്തീരും എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ദൈവമക്കൾ എല്ലാവരും ഈ പദവിയിലായിരിക്കുവാൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരായിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ വ്യക്തമാക്കുന്നു. ദൈവമക്കളാകുന്നത് കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചും പാപത്തെ വായികൊണ്ട് ഏറ്റുപറയുന്നതുമാകുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:12 വായിക്കുന്നു. ഇവണ്ണം ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യോഹന്നാൻ 3:1 യേശു നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണിയോട് പറഞ്ഞു. അതല്ലാതെ ഒരു പ്രത്യേക വസ്ത്രഭൂഷാദികളല്ല നമ്മെ ദൈവമകളാക്കി തീർക്കുന്നത്. അടുത്തതായി വെളിപ്പാട് പുസ്തകം 1:7 വായിച്ചാട്ടെ.
ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഓ ആമേൻ.
ക്രൈസ്തലോ, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ 2:14 ഇവിടെ പറയുന്നത്. യേശു പറഞ്ഞത് 24:30, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. 26:64, ആകാശം മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇനിയും യൂദയുടെ ലേഖനത്തിലും നമുക്കിത് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് 6:16, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാത്തവണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറയ്ക്കുവീൻ, കർത്താവിൻ്റെ ഈ വരവിൽ എല്ലാവരും അവനെ കാണുകയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം വിലപിക്കുകയും ചെയ്യും. എന്നാൽ യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപായി അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവർക്കായി മാത്രം വരുന്നു. ഒരുങ്ങിയിരിക്കുന്നവർ മാത്രം അവനോടുകൂടെ മണവറയിൽ പ്രവേശിക്കും. 1 Thessalonians 4:16 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അക്കാര്യം വ്യക്തമാകും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ കുറിച്ച് മാത്രം പറയുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ 2:14 സകലരും കാണത്തക്കവണ്ണമാകുന്നു വരുന്നത് എന്നും വ്യക്തമാകുന്നു. ഇനി 1:8 ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ.
ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, എന്നെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു.
ഇഷ്ടലോ, അൽഫ എന്നത് ഗ്രീക്ക് ഭാഷയുടെ ആദ്യ അക്ഷരവും ഒമേഗ എന്നത് അവസാന അക്ഷരവും ആകുന്നു. കർത്താവ് സകലത്തിൻ്റെയും കാരണഭൂതനും ആരംഭവും അവസാനവുമാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. വെളിപ്പാട് 1:17, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. വെളിപ്പാട് 2:8, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. വെളിപ്പാട് 21:6, ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്തവുമാകുന്നു. യെശയ്യാവ് 48:12, യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രയേലെ എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു, കൂടാതെ അവൻ സർവശക്തനുമാകുന്നു. 17:17, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് വായിക്കുന്നു. ഇനിയും യെശയ്യാവ് 9:6, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. കൂടാതെ താഴെ പറയുന്ന വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ ഈ കാര്യം വ്യക്തമാകും. അതെല്ലാം വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വെളിപ്പാട് പുസ്തകം 4:8, വെളിപ്പാട് 11:17, 16:14, 19:15, 21:22, 20:28, 3, 35:11, 43:14, 48:3, 49:25, പുറപ്പാട് പുസ്തകം 6:3, സംഖ്യാ പുസ്തകം 24:4, 2 കൊരിന്ത്യർ 6:18. ഇനിയും 9:9 വായിച്ചാട്ടെ.
നിങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു.
ഇവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വന്നെത്തിയ കാര്യത്തെ കുറിച്ച് അവിടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ റോമൻ ഗവൺമെന്റ് നാട് കടത്തുന്ന ഒരു ദ്വീപായിരുന്നു പത്മോസ്. മരങ്ങളൊന്നുമില്ലാതെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. കഷ്ടത വന്നാലും യേശുവിനെ വേണ്ടി നിൽക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന് വായിക്കുന്നു. യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ച് 3:10 നാം വായിക്കുന്നു. അതായത് വെളിപ്പാട് പുസ്തകം 3:10, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. യേശുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. 1 പത്രോസ് 2:20-21 വാക്യങ്ങളിൽ നാം കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുണ്ട്? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വിശ്ചയിച്ചു പോയിരിക്കുന്നു. ഇനിയും 1:10 വായിച്ചാട്ടെ.
കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി.
ക്രൈസ്തലോ, ഇവിടെ കർത്തൃദിവസം എന്നുള്ളത് കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദിവസമായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20:7 1 കൊരിന്ത്യർ 16:2, യോഹന്നാൻ 20:19-26 എന്നീ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. എന്നാൽ കർത്തൃദിവസത്തെക്കാൾ വ്യത്യസ്തപ്പെടുത്തി കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അത് കള്ളനെ പോലെ വരുമെന്ന് 2 പത്രോസ് 3:10 വായിക്കുന്നു. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് തുടങ്ങിയുള്ള സംഭവങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു. പരിശുദ്ധാത്മ നിറവ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന അനുഭവമാകുന്നു. വെളിപ്പാട് 1:10 ആത്മവിവശനായ യോഹന്നാൻ വെളിപ്പാട് 4:2, 17:3, 20:10 എന്നീ ഭാഗങ്ങളിൽ വീണ്ടും അതേ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വിവരിച്ചിരിക്കുന്നു. ആത്മസ്നാനം ഒരിക്കൽ ഉണ്ടാകുന്ന അനുഭവമെങ്കിലും ആത്മനിറവ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായി കാണാം. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ചും തിരുവെഴുത്തിൽ അനുകൂലമായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിവിടെ വിവരിക്കുവാൻ വിസ്താര ഭയത്താൽ തുനിയുന്നില്ല. ഇനിയും 1:11 വായിച്ചാണ്.
നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു.
7 സഭകളായി പരിമിതപ്പെടുത്തുവാനുള്ള കാരണം ചുരുക്കമായി മുൻ വാക്യത്തിൽ ഉദ്ധരിച്ചുവെങ്കിലും ആവർത്തന വിരസത ഉണ്ടാകാതെ കൊണ്ടും ചുരുക്കി പറയാം. ഈ 7 സഭകൾ സഭാ കാലയളവിനെ 7 പീരിയഡുകളായി തിരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 7 സഭകൾക്കുമുള്ള ദൂതുകൾ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്നു. ഈ സഭകൾ കൂടാതെ മറ്റ് അനേക സഭകൾ നിലവിലിരുന്നു. ഉദാഹരണമായി ഗലാത്യർ 1:2 ഗലാത്യ സഭകളെക്കുറിച്ചും ഗലാത്യർ 1:22 യഹൂദയിലെ ക്രിസ്തു സഭകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഈ സഭകളെക്കുറിച്ച് 2-3 അധ്യായങ്ങളിൽ പഠിക്കുവാൻ കഴിയുന്നതിനാൽ ഇത്രയും വിശദീകരണത്താൽ ഈ ഭാഗം വിടുന്നു. മറ്റൊരു കാരണം 7 എന്നുള്ളത് പൂർത്തിയുടെ സംഖ്യയാണ്. വെളിപ്പാട് പുസ്തകത്തെ നിവർത്തികളുടെ പുസ്തകമെന്നും 7 പുസ്തകമെന്നും പറയാറുണ്ട്. ഉദാഹരണമായിട്ട് 7 നിലവിളക്കുകൾ, വെളിപ്പാട് ഒന്നിൻ്റെ 20, 7 നക്ഷത്രങ്ങൾ 1:20, 7 മുദ്രകൾ 5:1, 7 ദീപങ്ങൾ 4:5, 7 കൊമ്പുകൾ 5:6, 7 കാഹളങ്ങൾ 8:2, 7 ക്രോധകലശങ്ങൾ 15:7 തുടങ്ങിയ ഉദാഹരണങ്ങൾ. ഇനിയും വെളിപ്പാട് പുസ്തകം 1:12-15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്.
എന്നോട് സംസാരിച്ച നാദം എന്ത് എന്നെ കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തെ പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞിപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു.
ഇവിടെ 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു എന്ന് വെളിപ്പാട് 1:20 വ്യക്തമാക്കിയിരിക്കുന്നു. ഇരുട്ട് ഉള്ളിടത്താണല്ലോ നിലവിളക്കുകൾ ഉപയോഗപ്പെടുത്തുന്നത്. കർത്താവ് പറഞ്ഞു മത്തായി 5:14, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 5:16, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മനുഷ്യപുത്രനോട് സദൃശനായവൻ മനുഷ്യനായി ജഡമെടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവാകുന്നു. ഫിലിപ്പർ 2:8, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എബ്രായർ 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് വായിക്കുന്നു. മനുഷ്യപുത്രൻ എന്നുള്ള പദം തിരുവചനത്തിൽ പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഉണ്ടായ ദൈവദർശനത്തെ ദർശനം പോലെ യെഹെസ്കേലിനും ദാനിയേലിനും ഉണ്ടായത് വായിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദാനിയേൽ 7:9-13, യെഹെസ്കേൽ 1:26-28 വരെ, യെഹെസ്കേൽ 10:5-6-16 ഈ വാക്യങ്ങൾ വായിച്ച് ആ കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്വർഗാരോഹണം ചെയ്ത യേശു മഹത്വമണിഞ്ഞവനായി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പുരോഹിതനായിരുന്ന് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നു. ഇനിയും 1:16 വാക്യം വായിച്ചാണ്.
അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു.
അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന സഭയുടെ ശുശ്രൂഷകന്മാരെ യേശുവിന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളല്ല, പിന്നെയോ നീതിയുടെ വാളിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്. വെളിപ്പാട് 19:15, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. യെശയ്യാവ് 11:4, തന്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. യെശയ്യാവ് 49:2 കൂടെ ചേർത്ത് വായിക്കുന്ന നല്ലതാണ്. ഇനിയും വെളിപ്പാട് പുസ്തകം 1:17-18 നോക്കിയാണ്
വായിച്ച. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കയ്യന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്.
ദൈവദർശനം പ്രാപിച്ച ദാനിയേലിനും യെഹെസ്കേലിനും ഹബക്കൂക്ക് പ്രവാചകനും ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ദാനിയേൽ 8:18, 10:8-9 വാക്യങ്ങൾ, ഹബക്കൂക്ക് 3:16, മത്തായി 17:2-6 വരെയുള്ള വാക്യങ്ങൾ. ദർശനമുണ്ടായപ്പോൾ മരിച്ചവനെ പോലെയായ യോഹന്നാൻ കേൾക്കുന്നത് ഭയപ്പെടേണ്ട എന്നാകുന്നു. അവൻ നമ്മോട് സംസാരിക്കുന്നതും ഭയപ്പെടേണ്ട എന്ന് തന്നെയാകുന്നു. വായിച്ചു നോക്കുക, 15:1, 14:13, യെശയ്യാവ് 41:10, 28:4. വെളിപ്പാട് 1:8, യോഹന്നാനോട് അല്ല ചെയ്തത് ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. യോഹന്നാൻ 14:19, യേശു പറഞ്ഞല്ലോ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. സ്തോത്രം. ഇനിയും താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. യെശയ്യാവ് 22:22 ശ്രദ്ധിക്കുക, ഞാൻ ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അവൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകം 1:19-20 വാക്യങ്ങൾ വായിച്ചാൽ,
നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു.
പ്രൈസ് ദി ലോർഡ്. നീ കണ്ടത് എന്നത് 7 നിലവിളക്കുകളുടെ നടുവിൽ മനുഷ്യപുത്രന് സദൃശനായവനെ ദർശിച്ചതാകുന്നു. സഭകൾ നിലവിളക്കാകുന്നു. ഇപ്പോൾ ഉള്ളത് എന്നത് ക്രിസ്തീയ സഭകളുടെ പ്രതിനിധികളായിരിക്കുന്ന 7 സഭകളാകുന്നു. പ്രതിനിധീകരിക്കുന്ന സഭകളുടെ പേരുകൾ 1:11 നൽകിയിട്ടുണ്ട്. സഭാ കാലയളവിനെ 7 പീരിയഡുകളായി തിരിച്ച് ഓരോ സഭയും ഓരോ പീരിയഡിനെ പ്രതിനിധീകരിക്കുന്നു. സഭ എന്നുള്ളത് കർത്താവിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിൽ ധാരാളം പേരുകളിലുള്ള സഭാവിഭാഗങ്ങളുണ്ട്. ക്രിസ്തു ഒരു പ്രത്യേക സഭാവിഭാഗത്തിൻ്റെയും വക്താവല്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി 16:18. ഈ പാറ എന്നത് പത്രോസ് അല്ല. പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക, 1 പത്രോസ് 2:4-5. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവസഭയോട് ചേർന്ന് നിന്ന് കൂട്ടായ്മ ആചരിക്കുന്നത് ദൈവം മുൻപാകെ എത്ര മാന്യമാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. യേശു നിലവിളക്കുകളാകുന്ന സഭയുടെ നടുവിൽ നടകൊള്ളുന്നു. സഭയെക്കുറിച്ച് പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല, ആകയാൽ അത് മർമ്മമായിരുന്നു. മത്തായി 13:11, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. എഫേസ്യർ 3:5-6 വാക്യങ്ങളിൽ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ എന്ന് വായിക്കുന്നു. ഇനിയും സംഭവിക്കാനുള്ളതെന്നതിൽ നിന്നും സഭാ കാലയളവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 വിഭാഗങ്ങളാണ് 19-ാം വാക്യം. അതായത് നീ കണ്ടത് വെളിപ്പാട് 1:12-18 വാക്യങ്ങൾ, 2 ഇപ്പോൾ ഉള്ളത്, അതായത് വെളിപ്പാട് 2, 3 അധ്യായങ്ങൾ. അടുത്തത് 3-ാമത്തേത് മേലാൽ സംഭവിക്കാനുള്ളത്, അതായത് 4 മുതലുള്ള അധ്യായങ്ങൾ. മേലാൽ സംഭവിക്കാനുള്ളത് ചുരുക്കമായി പറഞ്ഞാൽ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, 7 നൂതനങ്ങൾ ഇവയാകുന്നു. അത് വിശദമായിട്ട് പിന്നാലെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇതാണ് 1-ാമത്തെ അധ്യായം. ഇനിയും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ 2-ാമത്തെ അധ്യായം നമുക്ക് പഠിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.